ഉപരിവാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായത്തിൻ്റെ 46-51 വാക്യം. മത്തായി 27 അതിൻ്റെ 46-51 വാക്യം. മൈക്കിൽ കൂടെ വായിക്കാമെങ്കിൽ നല്ലതാണ്. ഓക്കെ, അവിടെ മത്തായിയുടെ സുവിശേഷം 27:46 വാക്യം, ഏലി ഏലി ലമ്മാ സബക്താനി എന്ന് യേശു ക്രിസ്തു ഉറക്കെ നിലവിളിച്ചു. ഏകദേശം 6 മുതൽ 9 നേരം വരെ ദേശത്തെ കൈമിരുട്ടുണ്ടായി. ഏകദേശം 9 നേരത്ത് യേശു ക്രിസ്തു ഏലി ഏലി ലമ്മാ സബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്നാണ് അതിന്റെ അർത്ഥം. അതിന്റെ 50-51 വാക്യങ്ങളിൽ യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിന്റെ തിരശീല മേൽതൊട്ട് അടിയോളം രണ്ടായി ചിന്തിപ്പോയി. യേശു ക്രിസ്തുവിന്റെ രണ്ട് നിലവിളികൾ, ആ നിലവിളികളുടെ അവസാനമായി നടക്കുന്ന ആ സംഭവമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദേവാലയത്തിന്റെ തിരശീല മുകളിൽ തൊട്ട് അടിയോളം രണ്ടായിട്ട് ചിന്തിപ്പോയി. എന്താണ് യേശു ക്രിസ്തുവിന്റെ മരണവും ദേവാലയത്തിലെ തിരശീല തീർന്നതും തമ്മിലുള്ള സിംബോളിക് കണക്ഷൻ? അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ യെരുശലേം ദേവാലയം, ഇല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് സമാഗമന കൂടാരം ദൈവം പണിയിച്ചപ്പോൾ എന്താണ് ദൈവത്തിന്റെ പ്ലാൻ എന്നുള്ളത് മനസ്സിലാക്കിയെങ്കിലേ. നമ്മൾ ചില വാക്യങ്ങൾ വായിക്കാം. ഞാൻ പറയുന്ന വാക്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പം എടുത്ത് വായിക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ വായിക്കണ്ട, കാരണം സമയം പോകും. പെട്ടെന്ന് വായിക്കാൻ കഴിയുകയാണെങ്കിൽ എടുത്ത് വായിക്കുക. പുറപ്പാട് പുസ്തകം അതിൻ്റെ 25-ാമത്തെ അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ ആ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ടാബർനാക്കിള് പണിയുന്നതിനെ പറ്റിയാണ്, സമാഗമന കൂടാരം പണിയുന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഇതെല്ലാം സമാഗമന കൂടാരം പണിയുമ്പോൾ അതിനുള്ളിലുള്ള ദൈവത്തിന്റെ ആലയം വസിക്കുന്നതിനെ പറ്റിയുള്ള വിശദീകരണമാണ് പറയുന്നത്. ഈ വിശദീകരണം പറയുമ്പോൾ അത് മോശയെടുത്ത് ദൈവം കൊടുക്കുമ്പോൾ കർത്താവ് സ്പെസിഫിക്കലി പറയുന്നുണ്ട്, ഇത് സ്വർഗത്തിലുള്ള, അല്ലെങ്കിൽ അവിടെ സ്വർഗത്തിൽ എന്ന് പറയുന്നില്ല, നമ്മൾ എബ്രായലയനത്തിലേക്ക് വരുമ്പോൾ അത് കാണുന്നുണ്ട്. മോശയെ മലയുടെ മുകളിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് ആ മലയുടെ മുകളിൽ ഞാൻ നിനക്ക് കാണിച്ചു തരുന്ന അതേ മാതൃകയിലാണ് ഇതുണ്ടാക്കേണ്ടത് എന്ന് ദൈവം മോശയെടുത്ത് ഇതുണ്ടാക്കുമ്പോൾ പറയുന്നു. പുറപ്പാട് പുസ്തകം അതിൻ്റെ 25-ാമത്തെ അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം, അതേപോലെ തന്നെ അതിൻ്റെ 40-ാമത്തെ വാക്യം, ഈ വാക്യ രണ്ട് വാക്യങ്ങളിൽ ഈ കാര്യം വീണ്ടും വിശദീകരിക്കുന്നുണ്ട്.
അതിന്റെ തളികകളും കരണ്ടികളും പകരുന്നതിനുള്ള കുടങ്ങളും കിണ്ടികളും ഉണ്ടാക്കണം, തങ്കം കൊണ്ട് അവയെ ഉണ്ടാക്കണം.
അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറയാണ്, തിരുനിവാസവും അതിന്റെ ഉപകരണങ്ങളും ഞാൻ കാണിക്കുന്ന മാതൃക പ്രകാരം തന്നെ ഉണ്ടാക്കണം. അതിന്റെ 40-ാമത്തെ വാക്യത്തിൽ പറയാണ്, പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം അവയെ ഉണ്ടാക്കാൻ സൂക്ഷിച്ചുകൊള്ളണം. അന്നേരം എവിടെയാണ് ആ മാതൃക കാണിച്ചു കൊടുത്തത്? മോശ 40 പർവ്വതത്തിന്റെ മുകളിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് ആ പർവ്വതത്തിലാണ് മോശയ്ക്ക് ഈ സമാഗമന കൂടാരവും അതിലുള്ള വസ്തുക്കളും ഉണ്ടാക്കുന്നതിന്റെ മാതൃക കാണിച്ചു കൊടുത്തു. ആ മാതൃക നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ എബ്രായ ലേഖനം 8-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയാണ്, ആ മാതൃക യഥാർത്ഥത്തിൽ സ്വർഗത്തിലുള്ളതിന്റെ മാതൃകയായിരുന്നു എന്ന്. എബ്രായ ലേഖനം അതിന്റെ 8-ാമത്തെ അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ മനസ്സിലാവും. അവിടെ പറഞ്ഞിരിക്കുകയാണ്, കൂടാരം തീർക്കാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് തന്നോട് അരുളി ചെയ്തതുപോലെ അവൻ സ്വർഗീയമായതിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്തു. അപ്പോൾ പർവ്വതത്തിൽ ഉണ്ടാക്കിയ ആ മാതൃക സ്വർഗീയമായതിന്റെ നിഴലായിരുന്നു എന്നവിടെ ക്ലിയറാണ്. ഒരു സ്വർഗത്തിൽ ഉണ്ടായിരുന്ന ഒരു ടാബർനാക്കിളിന്റെ, ഇല്ലെങ്കിൽ ദൈവം വസിക്കുന്ന സ്വർഗത്തിൽ ഉണ്ടായിരുന്നതിന്റെ മാതൃകയാണ് പർവ്വതത്തിൽ കാണിച്ചു കൊടുത്ത്. ആ മാതൃക പ്രകാരമാണ്, അത് നിഴലുമാണ്. അപ്പോൾ ഈ ടാബർനാക്കിൾ ഒരു വരാൻ പോകുന്ന ഒരു കാര്യത്തെയാണ് കാണിക്കുന്നത്, സ്വർഗത്തിലുള്ള കാര്യത്തെ തന്നെയാണ് കാണിക്കുന്നതെന്ന് അവിടെ ക്ലിയറാണ്, ഈ വാക്യങ്ങൾ കൂടി ക്ലിയറാണ്. എന്നിട്ട് ഇതിന് ശേഷം യെരുശലേം ദേവാലയം പണിയുമ്പോൾ, സമാഗമന കൂടാരത്തിന് ശേഷം യെരുശലേം ദേവാലയം പണിയപ്പെടുമ്പോൾ അത് പുറപ്പാട് പുസ്തകം അതിന്റെ 26:31 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ ഒന്ന് രാജാക്കന്മാർ അതിന്റെ 8 അധ്യായത്തിന്റെ 9-13 വരെയുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ എടുക്കണ്ട. ഈ വാക്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ യെരുശലേം ദേവാലയം പണിയുമ്പോഴും ദൈവം ഇതേ മാതൃക തന്നെ കാണിച്ചു കൊടുക്കുക. ദേവാലയം എങ്ങനെ ആയിരിക്കണം, തിരശ്ശീല എവിടെയായിരിക്കണം, ആ തിരശ്ശീലയ്ക്കകത്ത് സമാഗമന കൂടാരം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആ തിരശ്ശീലയ്ക്ക് അത് പെട്ടകം ഉണ്ടായിരിക്കണം, അതിൽ ദൈവത്തിന്റെ കൃപാസനം ഉണ്ടായിരിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് പറയണം. അപ്പോൾ പുറപ്പാട് ഉത്സവം അതിന്റെ 26:31 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ ആ കാര്യങ്ങൾ വീണ്ടും വിശദീകരിക്കാം. പുറപ്പാട് ഉത്സവം അതിന്റെ 26:31 മുതൽ വാക്യങ്ങൾ. അവിടെ അങ്ങനെ പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന പ്രമാണപ്രകാരം തന്നെ തിരുനിവാസം നിർത്തണം. 3 വാക്യം. 31 വാക്യം. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് തിരശ്ശീല ഉണ്ടാക്കണം. നെയ്ത്തുകാരന്റെ ചിത്രപ്പണിയായ കെരൂപ്പുകളാൽ അതിനെ ഉണ്ടാക്കണം. എന്നിട്ട് താഴേക്ക് പറയാണ്, കൊളുത്തുകളിൽ തിരശ്ശീല തൂക്കി സാക്ഷ്യപ്പെട്ടകം തിരശ്ശീലയ്ക്ക് അകത്തു കൊണ്ടുവെക്കണം. തിരശ്ശീല വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിക്കുന്നതായിരിക്കണം. അതിവിശുദ്ധ സ്ഥലത്ത് സാക്ഷ്യപ്പെട്ടകം പെട്ടകത്തിന് മീതെ കൃപാസനം വെക്കണം. അന്നേരം അവിടെ വീണ്ടും വളരെ ഡീറ്റെയിൽഡ് വിശദീകരണങ്ങൾ കൊടുക്കുകയാണ്. കൃപാസനം എവിടെയാണ് വെക്കേണ്ടത്? കൃപാസനം അതിവിശുദ്ധ സ്ഥലത്താണ് വെക്കേണ്ടത്. ആ അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും തമ്മിൽ വേർപിരിക്കുന്ന ഒരു കർട്ടൻ ഉണ്ടായിരിക്കണം. ആ കർട്ടന്റെ നീളം ഇത്രയാണ്, വീതി ഇത്രയാണ്, ഇങ്ങനെ വളരെ വളരെ വിശദീകരണങ്ങൾ കൊടുക്കണം. എന്നിട്ട് വർഷത്തിൽ ഒരിക്കൽ മഹാപാപപരിഹാര ദിവസത്തിൽ ആ തിരശ്ശീലയ്ക്ക് അകത്തേക്ക് മഹാപുരോഹിതൻ ഊനമില്ലാത്ത ഒരാടിന്റെ രക്തവുമായി കടന്നു ചെന്ന് ആ കൃപാസനത്തിന് മീതെ രക്തം തളിക്കുകയും അങ്ങനെ പാപപരിഹാര കർമ്മം നിർവഹിക്കുകയും ചെയ്തു. ലേവ്യ പുസ്തകം 16 അധ്യായത്തിന്റെ 1-34 വരെയുള്ള വാക്യങ്ങളിൽ ഇത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇതാണ് സ്വർഗത്തിൽ ഉണ്ടായിരുന്നതിന്റെ ഭൂമിയിലെ മാതൃക. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് മോശ തന്റെ ഐഡിയയിൽ ചെയ്ത കാര്യമല്ല, ദൈവം ചുമ്മാതെ പറഞ്ഞു കൊടുത്ത കാര്യവുമല്ല, ഇതെല്ലാം സ്വർഗീയമായതിന്റെ നിഴലാണ്, സ്വർഗീയമായതിന്റെ മാതൃകയാണ്. എന്നിട്ട് ഈ സ്വർഗീയമായതിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. എന്നിട്ട് ഇതൊരു സ്പിരിച്വൽ കാര്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര വിശദീകരിച്ച് കാര്യങ്ങൾ പറയുന്നത്. എവിടെയാണ് കൃപാസനം വെക്കേണ്ടത്, എവിടെയാണ് ദൈവത്തിന്റെ സാന്നിധ്യം ഇരിക്കുന്നത്, എന്താണ് ഇതിനെ തമ്മിൽ വേർപിരിക്കുന്നത്, എപ്പോഴാണ് ആ കൃപാസനത്തിന്റെ അടുത്തേക്ക് മഹാപുരോഹിതന് കയറാൻ കഴിയുന്നത്, എന്തുകൊണ്ടാണ് കയറാൻ കഴിയുന്നത്, എല്ലാം ഡീറ്റെയിൽഡ് കൽപ്പനകൾ കൊടുത്തിരിക്കുകയാണ്. വളരെ വിശദമായിട്ട് ലേവ്യ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ മൈന്യൂട്ട് ഡീറ്റെയിൽസ് വരെ കൊടുത്തിരിക്കുകയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻസ് ദൈവം സമാഗമന കൂടാരം ഉണ്ടാക്കുന്നതിന് ദൈവം കൊടുത്തത്? എന്തുകൊണ്ടാണ് ഇത്രയ്ക്ക് വിശദീകരണങ്ങൾ ദൈവം കൊടുത്തത്? അതിന് കാരണം നമ്മൾ അറിയണമെങ്കിൽ, ദൈവത്തിന്റെ ഒറിജിനലി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന പ്ലാൻ മനസ്സിലാക്കിയാൽ മാത്രമേ ഇതിന്റെ പുറകിലുള്ള സ്പിരിച്വൽ പ്രിൻസിപ്പൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇതിന്റെ ഒന്നും ആത്മീയ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ഇതൊന്നും വായിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനവുമില്ല. ഇതെല്ലാം സ്വർഗീയമായതിന്റെ നിഴലാണെന്നും അതിനൊക്കെ സ്പിരിച്വൽ അർത്ഥങ്ങളുണ്ടെന്നും ദൈവവചനം വളരെ വ്യക്തമാക്കുമ്പോൾ അത് മനസ്സിലാക്കാതെ നമ്മളിത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകുകയുമില്ല. അതുകൊണ്ട് തന്നെ നമ്മളിതൊന്നും ആദ്യം ശ്രദ്ധിച്ച് വായിക്കാറുമില്ല. നാം മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ ഹൃദയത്തിലെ ഏറ്റവും എല്ലായ്പ്പോഴുമുള്ള മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെയുള്ള ഉദ്ദേശം മനുഷ്യനുമായിട്ടുള്ളൊരു സമാഗമനം ഉണ്ടാകുക എന്നുള്ളതിനെ. സമാഗമന കൂടാരം എന്നതിൻ്റെ അർത്ഥം തന്നെ ദൈവവും മനുഷ്യനും തമ്മിൽ സമാഗമിക്കുന്ന, ഒരുമിച്ച് ചേരുന്ന സ്ഥലം എന്നാണ്. അത് ആ കൃപാസനത്തിനകത്താണ് ദൈവത്തിന്റെ സാന്നിധ്യമുള്ളത്. അന്നേരം ദൈവത്തിന്റെ മനുഷ്യ സൃഷ്ടിയിലെ ദൈവത്തിൻ്റെ ഉദ്ദേശം തന്നെ മനുഷ്യനുമായിട്ടുള്ള കൂട്ടായ്മയാണ്, ഫെലോഷിപ്പാണ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫെലോഷിപ്പാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള കൂട്ടായ്മ. നേരെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ഒരു സമാഗമന കൂടാരത്തിലാണ് ദൈവം നമ്മളെ മനുഷ്യനെ സൃഷ്ടിച്ചത് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ദൈവം മനുഷ്യനും തമ്മിലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫെലോഷിപ്പ് മനുഷ്യ സൃഷ്ടിയിലുണ്ടായിരുന്നു. പക്ഷെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഇവിടെ കൂടാരത്തിലും യെരുശലേം ദേവാലയത്തിലും ഉണ്ടായിരുന്നത് പോലെ ഒരു തിരശ്ശീല മനുഷ്യനും ദൈവവും തമ്മിലില്ലായിരുന്നു. അതിന് പകരം മനുഷ്യനും ദൈവവും തമ്മിൽ തിരശ്ശീല ഇല്ലാതെ വണ്ണം അന്യോന്യം ആത്മാവിലുള്ള ബന്ധമായിരുന്നു ഉണ്ടായത്. അങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് കൊരിന്ത്യലേഖനത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, ദൈവവുമായി ഒരുമിച്ച് ചേരുന്നവൻ, പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവാകുന്നു, വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഒരു ശരീരമാകുന്നു എന്ന് പറഞ്ഞ പോലെ ദൈവവുമായി പറ്റിച്ചേരുന്നവൻ അവനുമായി ഒരാത്മാവാകുന്നു. അന്നേരം ദൈവവുമായി ഏകാത്മാവിലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫെലോഷിപ്പിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ ഫെലോഷിപ്പിൽ മനുഷ്യനും ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പ്, ആത്മാവിനുള്ള ഫെലോഷിപ്പ് തുടർച്ചയായി ഒരു ഇന്ററപ്ഷനും ഇല്ലാതെ തുറന്നുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനും മനുഷ്യനുമായി അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവുമായും തമ്മിലും അതേപോലെ ഒരു റിലേഷൻ ഉണ്ടായി. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ പറഞ്ഞത് മനുഷ്യന്റെ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. അന്നേരം സ്പിരിച്വൽ പ്രിൻസിപ്പിൾ ഭാര്യയും ഭർത്താവും ഒരു ദേഹമായി തീരുന്നതിന്റെ അടിസ്ഥാന പ്രിൻസിപ്പിൾ ദൈവവും മനുഷ്യനുമായി ഒരു ആത്മാവലായി തീരുക എന്നുള്ളതാണ്. അന്നേരം മനുഷ്യനും ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ശരീരമായി തീരുന്ന ഇല്ലെങ്കിൽ ഒരുമിച്ച് ചേരുന്ന ബന്ധമില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാന പ്രശ്നം ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു എന്നുള്ളത്. അതാണ് യഥാർത്ഥത്തിൽ പാപം കടന്നു വന്നപ്പോൾ സംഭവിച്ചത്. പാപം കടന്നു വന്നപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധവും വിച്ഛേദിക്കപ്പെട്ടു. ഇവരുടെ ഇടയെല്ലാവരുടെയും നടുവിലേക്ക് ചില മറകൾ കടന്നു വരിക. അതുവരെയും ഇവർ അന്യോന്യം ഒരു ഒന്നും ഒളിച്ചു വെക്കുന്നില്ലായിരുന്നു. ഇരുവരും നഗ്നരായിരുന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നഗ്നരായിരിക്കുക എന്ന് പറഞ്ഞാൽ വസ്ത്രമില്ലാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, എട്ടാം സങ്കടത്തിൽ നിന്ന് പറയുന്നുണ്ട് അവർ തേജസ്സും ബഹുമാനവും അവരെ അണിയിച്ചു. എന്നാൽ ദൈവ തേജസ്സിനാൽ നിറയപ്പെട്ടവരായി, അന്യോന്യം യാതൊന്നും മറയ്ക്കുന്നവരില്ലാത്തവരായി, ദൈവവും മനുഷ്യനും ദൈവവുമായിട്ടും മനുഷ്യനുമായിട്ടും ഒരു ബന്ധമുണ്ടായി. എന്നാൽ അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ പാപം കടന്നു വന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് അത് അതേപോലെ തന്നെ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ, ക്ലോസ് ആയിട്ടുള്ള കൂട്ടായ്മയിൽ ഒരു മനുഷ്യന് ദൈവത്തിന്റെ സന്നിധിയിൽ ജീവിക്കുമ്പോൾ എന്താണ് ഒരു മനുഷ്യന് ലഭിക്കുന്നത്? ശരിക്കും ദൈവവുമായിട്ടുള്ള ക്ലോസ് ഫെലോഷിപ്പിൽ ഒരു വ്യക്തി ജീവിക്കുമ്പോൾ അവന് ലഭിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ് നമുക്ക് പറയാം? എന്താണ് ദൈവം പറയുന്നത്? സ്വസ്ഥത. സ്വസ്ഥതയേക്കാൾ ഉപരിയായിട്ടൊരു പ്രത്യേക വാദം പറയുന്നുണ്ട് പതിനാറാം സങ്കീർത്തനത്തിൽ. നിങ്ങൾക്കറിയാമെങ്കിൽ അറിയാം, അവിടെ പറയുന്നത് നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തു ഭാഗത്ത് എന്നും പ്രമോദങ്ങളും. അന്നേരം ദൈവത്തിന്റെ സന്നിധിയിൽ കൂട്ടായ്മയിൽ ഒരു വ്യക്തി ജീവിക്കുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ സ്വസ്ഥത ഉണ്ടാകുന്നു, സന്തോഷ പരിപൂർണതയും പ്രമോദങ്ങളും ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അവൻ അവന്റെ ജീവിതം എൻജോയ് ചെയ്യുകയാണ്. അവൻ കുറേ നിയമങ്ങൾ പാലിച്ച്, നിയമങ്ങളുടെ കൽപ്പനകൾ തലയിൽ ചുമന്നുകൊണ്ട് ലോങ് ഫേസ് ആയിട്ട് ജീവിക്കുന്ന വ്യക്തിയല്ല അവൻ. യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിലുള്ള സന്തോഷം എൻജോയ് ചെയ്യുകയാണ്. അങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇനി ഞാൻ പറഞ്ഞത് പാപം കടന്നു വന്നപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ഇവരുടെ രണ്ടുപേരുടെയും നടുവിലേക്ക് ഒരു തിരശീല വന്ന് വീഴുകയാണ്. ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മനുഷ്യൻ പുറത്താക്കപ്പെടുക. അതാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അതിൻ്റെ 24-ാമത്തെ വാക്യം ഇങ്ങനെ അവിടെ പറഞ്ഞിരിക്കുകയാണ്, യഹോവയായ ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി, ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു, ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കുവാൻ അവനെ ഏദൻ തോട്ടത്തിന് കിഴക്കുള്ള കിരീവുകളെ തിരഞ്ഞു കൊണ്ടിരിക്കുന്ന വാളിന്റെ ജ്വാലയാൽ നിർത്തി. എന്ന് വെച്ചാൽ ദൈവം മനുഷ്യനെ ജീവന്റെ വഴിയിൽ നിന്ന് എന്നേക്കുമായി ഇറക്കിവിട്ടു. അതോടുകൂടിയാണ് മനുഷ്യനും ദൈവവും തമ്മിൽ സെപ്പറേറ്റഡ് ആവുന്നത്. അങ്ങനെ ദൈവവും മനുഷ്യനും തമ്മിൽ സെപ്പറേറ്റഡ് ആയി, മനുഷ്യന്റെ ഉള്ളിൽ പാപം കടന്നു, അതുപോലെ ദൈവവുമായിട്ടുള്ള തിരശീല ഇടയിലേക്ക് വന്നു. ഇതിനെയാണ് യഥാർത്ഥത്തിൽ സമാഗമന കൂടാരം ഉണ്ടാക്കിയപ്പോൾ ദൈവം ആ തിരശീല വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തതിന്റെ കാര്യം. ഇത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള സെപ്പറേഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കാണിച്ചത്. കാരണം മനുഷ്യന്റെ ഉള്ളിൽ പാപം വസിക്കുന്നിടത്തോളം കാലം ദൈവവും മനുഷ്യനുമായിട്ട് ഒരിക്കലും ഫെലോഷിപ്പിൽ വരാനായിട്ട് കഴിയുകയില്ല. അങ്ങനെ മനുഷ്യനും ദൈവമായിട്ടുള്ള ആ എറ്റേണൽ സെപ്പറേഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ തിരശീല ദൈവം അവിടെ വെച്ചത്. അത് നമ്മൾ എബ്രായ ലേഖനത്തിലേക്ക് തന്നെ വരുമ്പോൾ കാണുന്നുണ്ട്. എബ്രായ ലേഖനം അതിൻ്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയാണ്, മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടിട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. ഈ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ, അതിനൊക്കെ വണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചുപോയി. അന്നേരം എബ്രായ ലേഖനകർത്താവ് പറയുകയാണ്, ഈ കൂടാരം ഇല്ലെങ്കിൽ അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യിക്കുന്ന ഈ തിരശീല മുൻകൂടാരം നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് കൂടാരം തിരിച്ചിരിക്കുന്നതിന്റെ കാരണം അത് നിലനിൽക്കുന്നിടത്തോളം കാലം ദൈവം മനുഷ്യൻ്റെ അടുത്ത് പറയുന്ന കാര്യം, ഞാനും നീയും തമ്മിലൊരു സെപ്പറേഷനുണ്ട്, നമ്മൾ തമ്മിൽ ഒരു ഫെലോഷിപ്പ് ആത്മാവിലില്ല, കാരണം പാപം ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തു. ഒരു മനുഷ്യനും ദൈവത്തിന്റെ സന്തോഷ പരിപൂർണതയോ ദൈവത്തിന്റെ സമാധാനമോ സ്വസ്ഥതയോ അനുഭവിക്കാനായിട്ട് കഴിയുകയില്ല. കാരണം ദൈവത്തിന്റെ സന്നിധിയിൽ മാത്രമേ സന്തോഷ പരിപൂർണതയുള്ളൂ, ഈ ലോകത്തിൽ അത് ലഭിക്കാനായിട്ട് കഴിയില്ല. എന്നാൽ ഈ ഭൂമിയിലേക്ക് ഒരു മനുഷ്യൻ വീണ്ടും വരിക. ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സന്നിധിയിലെ സന്തോഷ പരിപൂർണത 24 മണിക്കൂറും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വരിക. കാരണം അവനെപ്പറ്റി ദൈവവചനം പറഞ്ഞിരിക്കുകയാണ്, അവനിൽ പാപം ഇല്ലായിരുന്നു. യേശുക്രിസ്തു എന്ന രണ്ടാം മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ആ മനുഷ്യൻ ദൈവവുമായിട്ടുള്ള ക്ലോസ് ഫെലോഷിപ്പിൽ ജീവിച്ചു. പത്രോസ് യേശുക്രിസ്തുവിനെ പറ്റിയുള്ള സാക്ഷ്യം, യേശുക്രിസ്തു മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശുക്രിസ്തുവിനെ പറ്റിയുള്ള സാക്ഷ്യം, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ പറ്റി പറയുമ്പോൾ അപ്പോസ്തലൻ പുലർത്തിയ അതിന്റെ 2 അധ്യായത്തിന്റെ 25 മുതൽ 28 വാക്യങ്ങളിൽ ഈ 16 സങ്കീർത്തനം തന്നെ കോട്ട് ചെയ്യുന്നു. അത് യേശുക്രിസ്തുവിനെ പറ്റിയുള്ള പ്രവചനമായിട്ടാണ് കോട്ട് ചെയ്യുന്നത്. അപ്പോസ്തലൻ പുലർത്തിയ 2 അധ്യായത്തിന്റെ 26 വാക്യത്തിൽ പറയാണ്, ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു, അവൻ എന്റെ വലത്തുഭാഗത്തിരിക്കാൻ ഞാൻ കുലുങ്ങിപ്പോകില്ല. യേശുക്രിസ്തുവിനെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ നാവ് ആനന്ദിച്ച് എന്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ വിദഗ്ധത്വം കാണാൻ സമ്മതിക്കുകയില്ല. നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ച് നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷപരിപൂർണനാക്കും. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും എന്നാണ് സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ജീവന്റെ വഴിയിലേക്കുള്ള വാതിലാണ് ദൈവം ഏദൻ തോട്ടത്തിൽ മനുഷ്യന് മുമ്പിൽ അടച്ചതെങ്കിൽ, ജീവന്റെ വഴിയിൽ, ജീവന്റെ മാർഗത്തിൽ, ദൈവത്തിന്റെ സന്തോഷ പരിപൂർണതയിൽ, പാപമില്ലാത്തവനായി, പാപം ചെയ്യാത്തവനായി, ദൈവത്തിന്റെ പരിശുദ്ധ അതിപരിശുദ്ധ സ്ഥലത്ത് തിരശ്ശീലയ്ക്കകത്ത് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ഒരു മനുഷ്യൻ തുടർച്ചയായി ജീവിക്കുക, അതാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു തന്നെ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 8 അധ്യായത്തിന്റെ 29 വാക്യത്തിൽ യേശുക്രിസ്തു തന്നെ തന്റെ സാക്ഷ്യം പറയുന്നുണ്ട്. യോഹന്നാൻ 8:29 പറയാണ്, എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, അവൻ ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമായുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായ വിട്ടിട്ടില്ല. അവിടെ പറഞ്ഞു ഞാൻ എല്ലായ്പ്പോഴും 24/7 ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവത്തിന് ഇഷ്ടം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന യേശുക്രിസ്തു പറയണേ, അവൻ എന്നെ ഏകനായിട്ടുള്ള ദൈവം എപ്പോഴും യേശുക്രിസ്തുവിനോടുണ്ട്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നത്, ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ വലത്തുഭാഗത്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാന തത്വം. ഇങ്ങനെയാണ് യേശുക്രിസ്തു ജീവിച്ചത്. യേശുക്രിസ്തു ജീവിച്ച കുറെ പാപങ്ങൾ ചെയ്യാതെ ജീവിക്കുകയായിരുന്നില്ല, അല്ലെങ്കിൽ കുറെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയായിരുന്നില്ല, ദൈവത്തിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയിൽ ജീവിക്കുകയായിരുന്നു. കർത്താവിന് ഒരുപാട് കാര്യങ്ങൾ ഇല്ലായിരുന്നു, എന്നാൽ കർത്താവിനുണ്ടായിരുന്നത് സന്തോഷ പരിപൂർണതയാണ്. ഇന്ന് നമുക്കുള്ള ഇല്ലാത്തതും അത് തന്നെയാണ്. നമുക്ക് അനേക കാര്യങ്ങളുണ്ട്, ഇതൊന്നും നമുക്ക് സന്തോഷം തരുന്നുമില്ല, കാരണം നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ ജീവിക്കുന്നില്ല. അതിലേക്ക് ഞാൻ പോകുന്നില്ല, എന്റെ വിഷയത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, യേശുക്രിസ്തു ദൈവത്തിന്റെ സന്നിധിയിൽ ഈ തിരശ്ശീലയ്ക്കകത്തൊരു മനുഷ്യൻ എന്നേക്കുമായിട്ട് ജീവിക്കുന്നു. ആദ്യമായി ആദം പാപം ചെയ്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പുറം മാറിയതിന് ശേഷം ഈ തിരശ്ശീലയ്ക്ക് അകത്ത് ദൈവസന്നിധിയിൽ ജീവിക്കുന്ന വ്യക്തിയായിരുന്നു യേശുക്രിസ്തു. എന്നാൽ അവിടെ ഒരു പ്രശ്നമുണ്ട്. യേശുക്രിസ്തു ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ടിന്യൂസ് ആയി തിരശ്ശീലയ്ക്ക് അകത്ത് ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ സന്തോഷ പരിപൂർണതയിൽ ജീവിച്ചാൽ നമുക്ക് എന്താണ് പ്രയോജനം? നമുക്കൊരു പ്രയോജനമില്ല. നമുക്ക് ഏതായാലും അതിന്റെ അകത്തേക്ക് കടക്കാനായിട്ട് കഴിയുന്നില്ല, നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടക്കാൻ കഴിയില്ല. നേരെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ കടക്കണമെങ്കിൽ, നമ്മൾ ആ തിരശ്ശീലയ്ക്ക് അകത്ത് ദൈവമായിട്ട് കൂട്ടായ്മയിലേക്ക് കടക്കണമെങ്കിൽ ഒരു കാര്യം നടക്കണം, യേശു ക്രിസ്തു ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്ന് പുറത്തു വരണം. അതാണ് അതിന്റെ റിക്വയർമെന്റ്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 12 അധ്യായത്തിന്റെ 24 വാക്യത്തിൽ യേശു ക്രിസ്തു പറയുന്നത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും. യേശു ക്രിസ്തു തന്നെ ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ, അതിന്റെ കാരണം യേശു ക്രിസ്തു മേൽ പറയാണ്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ഒരു നാഴികയിലേക്ക് യേശുക്രിസ്തു വരികയാണ്. താഴേക്ക് വരുമ്പോൾ യേശുക്രിസ്തു പറയുകയാണ്, ഇപ്പോൾ എന്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്തു പറയണ്ടു പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, എങ്കിലും ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. നേരെ യേശുക്രിസ്തു ഒരു നാഴികയിലേക്ക് നടന്നെടുത്തോണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവിന്റെ ജീവിതം എന്റെ കൺവിലേഷനിലേക്ക് വരുമ്പോൾ ഒരു പർട്ടിക്കുലർ നാഴികയിലേക്ക് വരികയാണ്. ഈ നാഴിക ഒഴിവാക്കപ്പെടാൻ യേശുക്രിസ്തു ഗെത്സെമനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, പിതാവേ കഴിയുമെങ്കിൽ ഈ നാഴിക നീങ്ങിപ്പോകണമെന്ന് പറയുന്നത്. കാരണം എന്താണ്? ഞാൻ എൻ്റെ വിശദീകരണത്തിലേക്ക് പോകാനത്തേക്ക് സമയം. കാരണം യേശുക്രിസ്തുവിന് ഏറ്റവും വിലമതിച്ചിരുന്നത് യേശുക്രിസ്തു ഈ ഭൂമിയിലെ ഒരു കാര്യവുമായിരുന്നില്ല. യേശുക്രിസ്തു ഏറ്റവും വിലമതിച്ചിരുന്നത് ദൈവത്തോടുള്ള കൂട്ടായ്മയായിരുന്നു. കർത്താവിൻ്റെ സന്നിധിയിലുള്ള സന്തോഷ പരിപൂർണതയും കർത്താവായിട്ടുള്ള കൂട്ടായ്മയായിരുന്നു. യേശുക്രിസ്തു ഏറ്റവും നഷ്ടപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കാതിരുന്നതും അതായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ്, പക്ഷേ ആ ഒരു നാഴിക കർത്താവ് ഒഴിവാക്കുകയാണെങ്കിൽ കർത്താവും കുഴപ്പമൊന്നുമില്ല, എന്നാൽ നമുക്കൊരിക്കലും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടക്കാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ കർത്താവ് ആ നാഴികയിലേക്ക് വരികയും ആ നാഴികയിൽ കൂടി കടന്നു പോവുകയും ആ നാഴികയിൽ യഥാർത്ഥത്തിൽ നമ്മുടെ പാപം യേശുക്രിസ്തു ഏറ്റെടുക്കുകയും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് യഥാർത്ഥത്തിൽ കൈവിടപ്പെടുകയും ചെയ്തു. കൈവിടപ്പെടുക തന്നെ ചെയ്തു. യേശുക്രിസ്തുവാണ് എന്റെ അവൻ എന്നെ ഏകനായി ഒരിക്കലും വിട്ടിട്ടില്ല. എന്നാൽ അതാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായത്തിന്റെ 46-ാമത്തെ വാക്യത്തിൽ നമ്മൾ ആദ്യം വായിച്ചത്. അവിടെ ആ നാഴികയെ പറ്റി മത്തായി പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം അവിടെ പറയുകയാണ്, ഏകദേശം 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തൊക്കെയും ഇരുട്ടുണ്ടായി. ഏകദേശം 9 മണി നേരത്ത് യേശു എലി എലി ലമ്മ ശബക്താനി, നീ എന്നെ എന്ന് ഉറക്ക നിലവിളിച്ചു, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നാകുന്നു അതിന്. അതായത് യേശുക്രിസ്തു നാഴികയിലേക്ക് കടന്നു. ആ നാഴികയിൽ പിതാവുമായിട്ടുള്ള ബന്ധം യേശുക്രിസ്തു വിച്ഛേദിക്കപ്പെട്ടു. യേശുക്രിസ്തു ആ തിരശ്ശീലയുടെ വെളിയിലായി, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അനുസരണ നിമിത്തം പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതെന്ന് നമുക്ക് വേണ്ടി പാപമായിട്ടുള്ളൂ. ഇതാണ് ബൈബിളിന്റെ ഒരു ക്ലിയർ ടീച്ചിങ് ആണ്. ഇത് പലർക്കും അറിയില്ല, പലരും പഠിപ്പിക്കാറുണ്ട്. യേശുക്രിസ്തുവിന്റെ ശാരീരിക മരണമല്ല ആദ്യം നടന്നത്, അതിനു മുമ്പേ യേശുക്രിസ്തു ദൈവവുമായി വേർപെട്ടു, സ്പിരിച്വൽ ഡെത്ത് എക്സ്പീരിയൻസ് ചെയ്തു. അതുകൊണ്ടാണ് നമുക്ക് സ്പിരിച്വൽ എറ്റേണൽ ലൈഫ് നമുക്ക് റിസീവ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് റോമലേഖനം പറഞ്ഞിരിക്കുന്നത് പാപത്തിന്റെ ശമ്പളം മരണം, ദൈവത്തിന്റെ കൃപാദാനമോ യേശുക്രിസ്തുവിലുള്ള നിത്യജീവൻ. പാപത്തിന്റെ ശമ്പളം യേശുക്രിസ്തു ഏറ്റെടുത്തില്ല എങ്കിൽ ദൈവത്തിന്റെ കൃപാദാനം ഒരു വ്യക്തിക്കും റിസീവ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിന്റെ ശാരീരിക മരണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല യഥാർത്ഥത്തിലുള്ള സാൽവേഷൻ. യേശുക്രിസ്തു പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വേർപെട്ടു എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയും. എന്നിട്ട് അതിനുശേഷമാണ് യേശുക്രിസ്തു പറഞ്ഞത്. അപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത് യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണനെ വിട്ടു. അപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല, മന്ദിരത്തിലെ തിരശ്ശീല മേൽ തൊട്ട് അടിയോളം രണ്ടായി ചിന്തിപ്പോയി. അങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിലേക്കുള്ള വഴി തുറക്കുക. ഇത് തന്നെ എബ്രായ ലേഖനകർത്ത വേറെ രീതിയിൽ വിശദീകരിക്കുന്നു. എബ്രായ ലേഖനം അതിന്റെ 10-ാമത്തെ അധ്യായത്തിന്റെ 19-20 വാക്യം അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, അതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ യേശുക്രിസ്തുവിന്റെ ശരീരയാഗത്തെയാണ് 10-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 17 വരെ ഉള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ആകയാൽ ഇവയുടെ മോചനമുള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി യാതൊരു യാഗവും ശേഷിക്കുന്നില്ല. ലേവ്യ പുരോഹിതന്മാരുടെ ആ യാഗങ്ങളുടെ കാര്യം പറഞ്ഞിട്ട് അതിന് പാപങ്ങളെ നീക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് യേശുക്രിസ്തുവിന്റെ ശരീരയാഗത്താൽ ഒരു വ്യക്തി വിശുദ്ധീകരിക്കപ്പെടുന്നതിനെ പറഞ്ഞിട്ട് പറയുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ദെയർഫോർ മൈ ബ്രദറൻ, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി അവന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് നമുക്കുള്ള പ്രവേശനം. എന്തിൽ നിന്നാണ് മനുഷ്യനെ ഇറക്കി വിട്ടതെന്നാണ് ഉൽപ്പത്തിയിൽ പറഞ്ഞത്. ജീവന്റെ വഴിയിലേക്ക് അവൻ കടക്കാതിരിക്കാനായിട്ടാണ് അവനെ ഇറക്കി വിട്ടത്. യേശു ക്രിസ്തു ജീവിച്ചത് ജീവന്റെ വഴിയിലാണെന്നാണ് സങ്കീർത്തനം 16 അപ്പോസ്തല പ്രവൃത്തി 2 പറയുന്നത്. ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു, നിന്റെ സന്നിധിയിൽ എന്നെ സന്തോഷ പരിപൂർണ്ണാക്കും എന്ന് പറഞ്ഞെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ദേഹം എന്ന തിരശ്ശീല തുറന്നുകൊണ്ട് കീറിക്കൊണ്ട് യേശു ക്രിസ്തു ഒരു ജീവന്റെ വഴി തുറക്കുക. ഇവിടെ 2 തിരശ്ശീലയെ പറ്റി പറഞ്ഞു. ഞാൻ ഇതിനുമ്പ് പറഞ്ഞ ചില ആൾക്കാർക്ക് അത് മനസ്സിലായത് അതുകൊണ്ടാണ് വീണ്ടും ഇത്രയും വിശദമായിട്ട് പറയുന്നത്. ഇവിടെ 2 തിരശ്ശീലകൾ പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിന്റെ 27-ാമത്തെ അധ്യായത്തിലും എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായത്തിലും 19-ാമത്തെ അധ്യായത്തിലും പറയുന്ന 2 തിരശ്ശീലകളാണ്. അതിൽ ഒരു തിരശ്ശീല യേശു ക്രിസ്തുവിന്റെ ദേഹം എന്ന തിരശ്ശീലയാണ്, വെയിൽ വിച്ച് ഈസ് ഹിസ് ഫ്ലഷ്. ആ തിരശ്ശീല ചീന്തുന്നതോട് കൂടി കാണിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് കർത്താവ് പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ യഥാർത്ഥത്തിൽ പാപമായിത്തീരുകയും അതോടുകൂടി തൻ്റെ ശരീരം യാഗമായി അർപ്പിച്ചുകൊണ്ട് തൻ്റെ സ്പിരിച്വൽ സെപ്പറേഷനും ഫിസിക്കൽ സെപ്പറേഷനും തീരുമ്പോൾ അവിടെ ജീവന്റെ വഴി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തുറക്കുന്നു എന്നുള്ളതാണ് ആ യേശുക്രിസ്തുവിന്റെ ശാരീരിക മരണം ആയ ആ യേശുക്രിസ്തുവിന്റെ ദേഹമെന്ന തിരശീലത്തിൽ നമ്മൾ കാണിക്കുന്നു. അതോടൊപ്പം തന്നെ ദേവാലയത്തിന്റെ തിരശീല മുകളിൽ നിന്ന് താഴെ വരെ കീറുന്നതിന്റെ അത് കാണിക്കുന്നത് അതോടുകൂടി ലേവ്യ പൗരോഹിത്യം അവിടെ വെച്ച് അവസാനിക്കുകയും മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള എന്നേക്കും നിലനിൽക്കുന്ന യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷ അവിടെ തുടങ്ങുന്നു എന്നുമാണ് അത് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള പറഞ്ഞിട്ടുള്ളത് യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷ യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തോടു കൂടിയാണ് തുടങ്ങുന്നത്. അതായത് ഇത് രണ്ടുമാണ് രണ്ട് തിരശീലകൾ ചിന്തുന്നതിൽ കൂടി കാണിക്കുന്നത്. ഒന്ന്, യേശുക്രിസ്തുവിന്റെ ശരീരമരണത്തിൽ കൂടി നമുക്ക് പാപമോചനവും ജീവനുള്ള പുതുവഴിയിലേക്കുള്ള പ്രവേശനവും അതോടുകൂടി തന്നെ ദേവാലയത്തിന്റെ തിരശീല തീർത്തിക്കൊണ്ട് ലേവ്യ പുരോഹിത്യത്തെ അവസാനിപ്പിച്ചുകൊണ്ട് അതിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും എല്ലാം എടുത്തു മാറ്റിക്കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലുള്ള മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമുള്ള പുതിയ പൗരോഹിത്യം അവിടെ തുടങ്ങുകയാണ്. അതോടുകൂടി ലേവ്യ പൗരോഹിത്യത്തിന്റെ എല്ലാ ചട്ടങ്ങളും എടുത്ത് ഇൻക്ലൂഡിങ് ദശാംശം എടുത്തു മാറ്റി അതിൽ നിന്നൊന്നും എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. അത് എടുത്തു മാറ്റിയിട്ടാണ് പുതിയ നിയമ പൗരോഹിത്യം തുടങ്ങുന്നത്. അതോടുകൂടി എല്ലാവരും പുരോഹിതന്മാരായിത്തീരുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന ക്ലർജി, പ്രീസ്റ്റ്, പുരോഹിതൻ, അൽമായൻ എന്നുള്ള ഇതെല്ലാം മാറ്റി അതിവിശുദ്ധ സ്ഥലവും വിശുദ്ധ സ്ഥലവും തമ്മിൽ ഒന്നാക്കി എല്ലാവരെയും പുരോഹിതന്മാരാക്കി ഒരു ശരീരത്തിന്റെ ഭാഗമാക്കി തീർക്കുകയാണ് അവിടെ ചെയ്തത്. ഇത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ദൈവത്തിന്റെ പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ കഴിയില്ല. ഇല്ലെങ്കിൽ ആരെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ആരെങ്കിലും പെർഫോമൻസ് കാണിക്കുകയും ബാക്കിയുള്ള ഒരു കാഴ്ചക്കാരായി നമ്മൾ തുറന്നുകൊണ്ടിരിക്കും. എനിവേ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞത് ഈ രണ്ട് കാര്യമാണ്. ഈ കാര്യത്തിൽ യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന തിരശീല ചിന്തുകയും ദേവാലയത്തിന്റെ തിരശീല ചിന്തുകയും ചെയ്തുകൊണ്ട് ദൈവം സ്ഥാപിച്ച രണ്ട് കാര്യം. പക്ഷേ ദൈവം മൂന്നാമതൊരു തിരശീലയെ പറ്റിയും കൂടി പറയും. ഈ രണ്ട് കാര്യങ്ങളും 2000 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചുവെങ്കിൽ ഒരു മനുഷ്യൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ നടന്നാൽ മാത്രം വരികയില്ല, പറ്റത്തില്ല. ഈ രണ്ട് കാര്യങ്ങളും ദൈവം സാധിച്ചുവെങ്കിലും ഒരു മനുഷ്യന് ദൈവത്തിന്റെ സന്നിധിയിലുള്ള ജീവന്റെ പുതുവഴിയിലേക്ക് കയറണമെങ്കിൽ, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിലെ സന്തോഷ പരിപൂർണതയും അവന്റെ വലത്തുഭാഗത്തെ എന്നുമുള്ള പ്രമോദങ്ങളും ഒരു വ്യക്തി അനുഭവിക്കണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് സാധിക്കുകയില്ല. മൂന്നാമതൊരു കാര്യം കൂടി സാധിക്കണം. അതെന്താണ് പറയുക? അത് ഞാൻ കഴിഞ്ഞ ഇതിനു മുമ്പത്തെ ദിവസങ്ങൾ പറഞ്ഞതാണ്. 2 കൊരിന്ത്യർ അതിന്റെ 5 അധ്യായത്തിന്റെ 21 വാക്യത്തിലാണ് ആ മൂന്നാമത്തെ തിരശീലയെ പറ്റി പറയുന്നത്. 2 കൊരിന്ത്യർ അതിന്റെ 5 അധ്യായം അതിന്റെ 21 വാക്യം. ഓക്കെ, 2 കൊരിന്ത്യർ അതിന്റെ സോറി 3 അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങളിൽ പറയാണ്, മോശയുടെ പുസ്തകം വായിക്കുമ്പോഴൊക്കെയും മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നു. ഈ മൂടുപടം എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വെയിലെന്ന പല ട്രാൻസ്ലേഷനിലും തിരശീല എന്ന് തന്നെയാണ്. അവിടെ പറയാണ് മോശയുടെ പഴയ ഉടമ്പടിയുടെ കീഴിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ പറ്റിയാണ് പറയുന്നത്. യേശുക്രിസ്തുവിലുള്ള പുതിയ ഉടമ്പടിയിലേക്ക് കയറാതെ, യേശുക്രിസ്തുവിലുള്ള പുതിയ ഉടമ്പടിയെ പറ്റിയാണ് 2 കൊരിന്ത്യർ 3 അധ്യായത്തിന്റെ വിഷയം. ആ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകന്റെ മേരെ പറ്റിയാണ് പറയുന്നത്. അവിടെ പറയാണ് മോശയുടെ പുസ്തകം വായിക്കുമ്പോഴൊക്കെയും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരു തിരശീല മാറാതെ കിടക്കുകയാണ്. ആ തിരശീല എങ്ങനെ മാറിപ്പോകും? യേശുക്രിസ്തു തന്റെ ദേഹം എന്ന തിരശീല ചിന്തി ദേവാലയത്തിന്റെ തിരശീലയും ചിന്തപ്പെട്ടുവെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിലെ തിരശീല മാറണമെങ്കിൽ എന്ത് സംഭവിക്കണം? അവിടെ പറയാണ് അവൻ കർത്താവെങ്കിലേക്ക് തിരിയുമ്പോൾ തിരശീല മാറിപ്പോകും. അതിന് എന്ത് സംഭവിക്കണം എന്നറിയാമോ? ഇതെല്ലാം കർത്താവ് ചെയ്ത് തീർത്തുവെങ്കിലും ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ അപ്പോൾ മാത്രം നീങ്ങിപ്പോകുന്ന ഒരു തിരശീലയുണ്ട്. അതാണ് മനുഷ്യന്റെ ഹൃദയത്തിന്റെ മുകളിലുള്ള തിരശീല. അതിനെയാണ് ദൈവോലം പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ പഴയ മനുഷ്യൻ എന്ന് പറയുന്നത്. ഇതിനെ തന്നെയാണ് ഹൃദയത്തിന്റെ അഗ്രചർമ്മം എന്ന് പറയുന്നത്. ഇത് എപ്പോഴാണ് നീങ്ങിപ്പോകുന്നത്? എന്നോട് ഞാൻ കുറച്ച് സബ്ജക്റ്റ് ഒന്ന് മാറുക. കാരണം ഞാൻ ഈ പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് തെറ്റായിട്ടുള്ള ഉപദേശങ്ങളെ കറക്റ്റ് ചെയ്യാനായിട്ട് നിൽക്കാറില്ല. കാരണം അത് സബ്ജക്ട് മാറിപ്പോകും, പിന്നെ ശ്രദ്ധിക്കാനും ബുദ്ധിമുട്ടാണ്. ഒരു ബൈബിൾ സ്റ്റഡി ആണെങ്കിൽ കുറച്ചുകൂടി വിശദമായിട്ട് പറയാൻ കഴിയുമായിരുന്നു. ഞാൻ ഇനി മുമ്പോട്ടുള്ള ദിവസങ്ങളിൽ അത് കൂടുതൽ വിശദീകരമായിട്ട് പറയാം. എന്നാലും ഞാൻ ഈ ഒരു കാര്യം ഒന്നുകൂടി വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കാം. ഒരു മനുഷ്യന്റെ ഹൃദയത്തിലെ തിരശ്ശീല നീങ്ങിപ്പോവുകയോ അവൻ യേശുക്രിസ്തുവിലാവുകയും യേശുക്രിസ്തു അവനിലാവുകയും അവൻ്റെ പുതിയ സൃഷ്ടിയായിത്തീരുന്നതും ചെയ്യുന്ന എപ്പോഴാണ്? ദൈവം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഒരുവൻ മാനസാന്തരപ്പെട്ട കർത്താവെങ്കിലേക്ക് തിരിയുമ്പോൾ എന്താണ്? മൂടുപടം നീങ്ങിപ്പോകും. യേശുക്രിസ്തുവിൽ ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് തിരിഞ്ഞ് വിശ്വസിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവൻ്റെ പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെടുകയും അവൻ ക്രിസ്തുവിനോടുകൂടി അടക്കപ്പെടുകയും ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റ് ഒരു പുതിയ സൃഷ്ടിയായി തീരുകയും ചെയ്യുന്ന അപ്പോഴാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യലേഖനം പറഞ്ഞിരിക്കുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഞാൻ എന്തുകൊണ്ട് ഇത്രയും വിശദമായിട്ട് ഇത് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തെറ്റായിട്ടുള്ള ഉപദേശം ഇന്ന് ക്രിസ്തീയ കോളത്തിൽ പരക്കുന്നുണ്ട്. നമ്മളിൽ പലരും അത് കേട്ടുകൊണ്ടിരിക്കുകയും നമുക്കതിലുള്ള വ്യത്യാസം പോലും മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത്. എന്താണ് ആ തെറ്റായ ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ ദൈവം ഈ ലോകത്തിലുള്ള എല്ലാവരെയും യേശുക്രിസ്തുവിനാക്കിയെന്നും യേശുക്രിസ്തുവിനോടുകൂടി അടക്കപ്പെടുകയും യേശുക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതിനാൽ എല്ലാവരും രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളൊരു ദുരുപദേശം പഠിപ്പിക്കപ്പെടുന്നുണ്ട്. അതിനെ യൂണിവേഴ്സലിസം എന്നാണ് പറയുന്നത്. അത് നമ്മൾ പലരും മിക്കവാറും പേരും വിശ്വസിക്കുകയില്ല, അത് തെറ്റാണെന്ന് നമുക്കറിയാം. എന്നാൽ വേറൊരു തെറ്റായിട്ടുള്ള ഉപദേശം, അതിനോട് റിസംബ്ലൻസ് ആയിട്ടുള്ള വേറൊരു ഉപദേശമുണ്ട്. ആ ഉപദേശം ഇങ്ങനെയാണ്, ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ ചില ആൾക്കാരെ യേശു ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു, ഇല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ഉള്ളിലാക്കി. ഈ ബൈബിളിൻ്റെ ഉള്ളിൽ ഒരു മൊബൈൽ ഇരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ബൈബിളിൻ്റെ ഉള്ളിൽ ഒരു പേന ഇരിക്കുന്നത് പോലെ, ലോകസ്ഥാപനത്തിന് മുമ്പേ, സമയത്തിനും കാലത്തിനും മുമ്പേ ദൈവം കുറേ ആൾക്കാരെ തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത ആൾക്കാരെ യേശു ക്രിസ്തുവിലാക്കുകയും യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ നമ്മളെല്ലാവരും, അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ ഉള്ളിലുണ്ടായിരുന്നുവെന്നും യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ നമ്മളെല്ലാവരും, തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ ഉള്ളിലായിരുന്നുവെന്നും യേശു ക്രിസ്തു നീതി നിവർത്തിച്ചപ്പോൾ, ന്യായപ്രമാണത്തിന് നീതി നിവർത്തിച്ചപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഉള്ളിലിരുന്ന് നമ്മളെല്ലാവരും ആ നീതി നിവർത്തിച്ചുവെന്നും യേശു ക്രിസ്തു മരിച്ചപ്പോൾ അവനോടുകൂടി മരിച്ചുവെന്നും യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ അവനോടുകൂടി ഉയർത്തെഴുന്നേറ്റുവെന്നും യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് പോയപ്പോൾ നമ്മളും അവനോടുകൂടി സ്വർഗത്തിലേക്ക് പോയി എന്നുമുള്ള ഒരു ടീച്ചിങ് പഠിപ്പിക്കപ്പെടുന്നുണ്ട്. നമ്മൾ പലരും അത് വിശ്വസിക്കുന്നുമുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല, ഇത് കേട്ടിട്ട് ഇതിലുള്ള തെറ്റെന്താണെന്ന് പോലും ആൾക്കാർക്ക് തിരിച്ചറിയാതെ പോകുന്നുണ്ട്. ഇതിലുള്ള തെറ്റെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ബൈബിളിലെ ഉപദേശമല്ല, ബൈബിളിൽ ഒറ്റ വാക്യം പോലും ഈ ഒരു ഉപദേശത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ തെറ്റ്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ഉള്ളിലൊന്നും ഇല്ല എന്ന് ബൈബിൾ ഒരിടത്തും പറയുന്നില്ല. അങ്ങനെ യേശുക്രിസ്തു ഈ ഭൂമിയിൽ നടന്നപ്പോൾ നമ്മൾ യേശുക്രിസ്തുവിൻ്റെ ഉള്ളിലായിരുന്നില്ല. യേശുക്രിസ്തു മരിച്ചപ്പോൾ നമ്മൾ അവൻ്റെ ഉള്ളിലിരുന്ന് മരിച്ചില്ല. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നതേ ഇല്ല. യേശുക്രിസ്തുവിൽ ദൈവം നമ്മളെ ലോകസ്ഥാപനത്തിന് മുമ്പ് തെരഞ്ഞെടുത്തു എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അത് തീത്തോസിന്റെ ലേഖനത്തിൽ, എഫേസ്യ ലേഖനം 1:4, 2 Timothy 1:9 ഈ വാക്യങ്ങളിൽ ക്രിസ്തുയേശുവിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മളെ മുൻകണ്ടു എന്നും നമ്മളെ തിരഞ്ഞെടുത്തു എന്നും പഠിപ്പിക്കുന്നുണ്ട്. ആ വിളിയും തിരഞ്ഞെടുപ്പും വേറെയാണ്. അതല്ല, ആ വാക്യങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് ഈ ഉപദേശം പഠിപ്പിക്കുന്നത്. അങ്ങനെ ഉപദേശം ബൈബിൾ പഠിപ്പിക്കുന്നതേ ഇല്ല. മറിച്ച് എന്താണ് സംഭവിക്കുന്നത്, എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഈ രണ്ട് കാര്യങ്ങൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്നുവെങ്കിൽ ഒരു വ്യക്തി യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെട്ട് കർത്താവെങ്കിലേക്ക് തിരിയുമ്പോൾ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ, മാനസാന്തരപ്പെട്ട് കർത്താവെങ്കിലേക്ക് തിരിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു അറിയാമോ? അവൻ്റെ പഴയ മനുഷ്യൻ യേശുക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെടുകയും അവനിൽ നിന്ന് ആ പഴയ മനുഷ്യൻ, അവൻ്റെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യപ്പെടുകയും മുറിച്ചു മാറ്റപ്പെടുകയും അവൻ യേശുക്രിസ്തുവിനോടുകൂടി വിശ്വാസത്താൽ ഉയർത്തെഴുന്നേൽക്കുകയുമാണ്. അതാണ് കൊലോസിനെ പ്രതിക്കുന്നത്, അവനുള്ള വിശ്വാസത്താൽ അവനോടുകൂടി ഉയർത്തെഴുന്നേറ്റു. മാനസാന്തരപ്പെട്ട് അവനിലേക്ക് തിരിയുമ്പോൾ ഹൃദയത്തിൻ്റെ മൂട് അവിടെ നീങ്ങിപ്പോകും. അനേക വാക്യങ്ങൾ ഞാൻ എൻ്റെ വിശദീകരണത്തിലേക്ക് പോകുന്നത്, കാരണം ഒരു ബൈബിൾ സ്റ്റഡി അല്ലാത്തതുകൊണ്ട് പിന്നീട് ഇത് വിശദീകരിക്കാം. ഞാൻ പറഞ്ഞ ഒരു തെറ്റായിട്ടുള്ള ഉപദേശം എന്താണെന്ന് പറഞ്ഞാണ് ഞാൻ പറഞ്ഞത്. ഇതെപ്പോഴാണ്? ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ മാത്രം നടക്കുന്ന കാര്യമാണിത്. അല്ലാതെ പഠിപ്പിക്കുകയാണെങ്കിൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് കത്തിവെക്കുന്നത്. എന്നാലും ഞാൻ പറഞ്ഞത്, യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ നമ്മൾ യേശുക്രിസ്തുവിൽ ഇല്ലായിരുന്നു. ലോകസ്ഥാപനത്തിന് മുമ്പേയും യേശുക്രിസ്തു ഇല്ലായിരുന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നു, ഈ ഭൂമിയിൽ ജീവിച്ചു, പാപപരിഹാരമായി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. എന്നാൽ ഒരുവൻ വിശ്വസിക്കുമ്പോൾ
അവൻ്റെ ഹൃദയം പരിച്ഛേദനപ്പെടുകയും അവൻ്റെ പഴയ മനുഷ്യൻ യേശുക്രിസ്തുവിനോട് കുറിച്ചിടപെടുകയും ചെയ്യും. ഇത് കേൾക്കുമ്പോൾ ചിലർക്കെങ്കിലും ഒരു സംശയമുണ്ടായേക്കാം, എന്താണെന്നറിയാമോ, യേശുക്രിസ്തു മരിച്ച 2000 വർഷങ്ങൾക്ക് മുമ്പാണ് അല്ലേ. നമ്മളിപ്പോൾ വിശ്വസിക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് യേശുക്രിസ്തുവിനോട് കൂടി ക്രൂശിക്കപ്പെടുന്നത്? അതിനേക്കാൾ എളുപ്പമല്ല യേശുക്രിസ്തു 2000 വർഷം മുമ്പ് മരിച്ചപ്പോൾ നമ്മൾ അവൻ്റെ ഉള്ളിലായിരുന്നു, അവൻ്റെ ഉള്ളിലിരുന്ന് മരിച്ചു എന്ന് പറയുന്നത്. എന്നാൽ ആദ്യത്തെ ബൈബിൾ പഠിപ്പിക്കുന്നതല്ല, രണ്ടാമത്തത് ബൈബിൾ പഠിപ്പിക്കുന്നതാണ്. എന്നാൽ എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? ഞാനതുകൊണ്ടാണ് ആദ്യം പറഞ്ഞത്, നിങ്ങൾക്ക് എത്രത്തോളം പിടികിട്ടുമെന്ന് എനിക്കറിയില്ല, ഞാൻ ആദ്യം പറഞ്ഞത് മോശ ഇതെല്ലാം ചെയ്യുമ്പോൾ ദൈവം പറഞ്ഞത് സ്വർഗീയമായതിൻ്റെ നിഴലാണ് നീ ഇത് കാണിക്കുന്നതാണ്. അതായത് ആ കുഞ്ഞാടിനെ അറുക്കുമ്പോൾ ആ കുഞ്ഞാടിൻ്റെ രക്തവുമായി മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് ചെന്ന് കൃപാസനത്തിൻ്റെ മുകളിൽ ആ രക്തം പതിക്കുമ്പോൾ അത് വരാൻ പോകുന്ന സ്വർഗീയമായി സ്വർഗത്തിൽ നടക്കാൻ പോകുന്ന ഒരു യഥാർത്ഥ ബലിയുടെ നിഴലാണ് കാണിച്ചത്. വേറെ രീതിയിൽ പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ മരണം എന്നത് ഗോൽഗോഥായിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് യെരുശലേമിന് പുറത്ത് ഒരു സ്ഥലത്ത് നടന്ന ഹിസ്റ്റോറിക്കൽ ഇവന്റ് അല്ല, അത് സ്വർഗത്തിൽ നടന്ന യാഗമാണ്. അത് കാലങ്ങളെയും സമയങ്ങളെയും അതിജീവിക്കുന്നതാണ്. ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് വാക്യങ്ങളിലേക്ക് വരാം. എല്ലാ വാക്യങ്ങളും എടുക്കാനായിട്ട് എനിക്ക് നമുക്കില്ല. എബ്രായ ലേഖനം അതിൻ്റെ 9-ാമത്തെ അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ. എബ്രായ ലേഖനം 9:11-12. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മാനവപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി, എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി, വലുപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിളങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സമയം, എറ്റേണൽ റിഡംഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ മരണം ഭൂമിയിൽ നടക്കുമ്പോൾ അതിൻ്റെ യാഗം യഥാർത്ഥത്തിൽ സ്വർഗീയമായതിൽ നടക്കുകയാണ്. അവിടെ യേശുക്രിസ്തു രക്തവുമായി കടന്ന് എന്നേക്കുമായിട്ടുള്ള എറ്റേണൽ റിഡംഷൻ നടത്തുക. അതിൻ്റെ തന്നെ 14-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങളുടെ മനസാക്ഷിയുടെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അവിടെ പറയുകയാണ് ബൈ എറ്റേണൽ സ്പിരിറ്റ് ദ എറ്റേണൽ സൺ മെയ്ഡ് ആൻ എറ്റേണൽ റിഡംഷൻ. ഈ എറ്റേണൽ എന്ന് പറയുന്ന ഒരു കാര്യം എന്നറിയാമോ, അത് നിത്യമായതാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ഇന്ന് യേശുക്രിസ്തുവിലേക്ക് വിശ്വസിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുമെന്ന് അറിയാമോ, അവനെ യേശുക്രിസ്തുവിലേക്ക് സ്നാനപ്പെടുത്തുകയും അവരോടുകൂടെ അവൻ്റെ ഹൃദയ പരിച്ഛേദം നടത്തുകയും അവൻ്റെ പഴയ മനുഷ്യൻ ഒഴിഞ്ഞു കളയപ്പെടുകയും അവൻ യേശുക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റ് ഒരു പുതിയ സൃഷ്ടിയായി തീരുകയാണ്. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന ട്രൂത്ത്. ഇത് ആൾക്കാർക്ക് മനസ്സിലാവുകയില്ല, കാരണം ദൈവവചനം വ്യക്തമായി പഠിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. അല്ല, ഞാനിത് വിശദീകരിക്കുന്നില്ല. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണം എന്നത് നിത്യത വരെ നിലനിൽക്കുന്ന എറ്റേണൽ സാക്രിഫൈസ് ആണ്. അതിൽ കൂടി എറ്റേണൽ റിഡംഷൻ ആണ് നടന്നത്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ ദൈവം അവനെ യേശുക്രിസ്തുവിന്റെ ഉള്ളിലേക്ക് ആക്കുകയും അവനോടുകൂടി അടക്കപ്പെടുകയും അവനോടുകൂടി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തവൻ പുതിയ സൃഷ്ടിയാവുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഇഫ് എനിവൺ ഈസ് ഇൻ ക്രൈസ്റ്റ് ഹി ഈസ് എ ന്യൂ ക്രിയേഷൻ, ഓൾഡ് ഈസ് ഗോൺ എന്ന് പറഞ്ഞു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവുന്നു. അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ക്രിസ്തുവിലായതുകൊണ്ട് നിങ്ങൾ പുതിയ സൃഷ്ടിയാണെന്നല്ല പഠിപ്പിക്കുന്നത്. നിങ്ങളെല്ലാവരും യേശു ക്രിസ്തു ലോകസ്ഥാനത്തിന് മുമ്പേ ആണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നില്ല. അതിന് പകരം നിങ്ങൾ ക്രിസ്തുവിലായാൽ, ഒരുവൻ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ അവൻ ക്രിസ്തുവിലാകുന്നു, അതോടുകൂടി അവൻ പുതിയ സൃഷ്ടിയാകും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവന് ശിക്ഷാവധിയില്ല. ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയില്ല. ഞാനിത് വിശദീകരിച്ച് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. വീണ്ടും വിശദമായിട്ട് വേണമെങ്കിൽ പിന്നീട് നമ്മൾ ചിന്തിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് തിരിച്ചു വരാം, മടങ്ങി വരട്ടെ. ഞാൻ പറഞ്ഞത് ഈ 3-ാമത്തെ തിരശീല ചിന്ത നടക്കുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പെയോ 2000 വർഷങ്ങൾക്ക് മുമ്പെയോ അത് നടന്നത്, അത് ഒരുവൻ ക്രിസ്തുവെങ്കിലേക്ക് തിരിയുമ്പോൾ. നമുക്ക് ആ വാക്യത്തിലേക്ക് മടങ്ങുക. 3:21 അവിടെ പറയാണ്, 3:21 വാക്യം വായിച്ചു. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ 3 പടം നീങ്ങിപ്പോകുന്നു. 2 കൊരിന്ത്യർ 3-ാമത്തെ അധ്യായം മൂന്നാമത്തെ അധ്യായത്തിന്റെ പതിനാറാമത്തെ പകരം എന്നാൽ കർത്താവെങ്കിലേക്ക് തിരിയുമ്പോൾ, ഒരുവൻ മാനസാന്തരപ്പെട്ട് കർത്താവെങ്കിലേക്ക് തിരിയുമ്പോൾ അവന്റെ ഹൃദയത്തിലെ തിരശീല നീങ്ങിപ്പോകുന്നു. മാത്രമല്ല ഇവൻ കർത്താവുമായി ഏകാത്മാവായി തീരുന്നു. കാരണം അവന്റെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിശോധനയപ്പെട്ടു, മാറ്റപ്പെട്ടു, ഒരു പഴയ മനുഷ്യൻ നീക്കപ്പെട്ടു. അതോടുകൂടി ഇവനും ദൈവമായിട്ട് ഒരാത്മാവായി തീരുന്നു. അതോടുകൂടി ന്യായപ്രമാണത്തിന്റെ അടിമത്തത്തിൽ നിന്ന് അവൻ സ്വതന്ത്രനാകുന്നു. അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ പ്രവർത്തിക്കുന്നത് ക്രിസ്തുവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. അതോടുകൂടി അവൻ ദൈവമായിട്ട് ഒരാത്മാവായി തീരുന്നു. എന്നിട്ട് എന്ത് സംഭവിക്കുന്ന അറിയാമോ? അന്ന് മുതൽ ഇവന്റെ ജീവിതത്തിൽ ഒരു അടുത്ത കാര്യം നടക്കുകയാണ്. ആൾക്ക് പറയുക, എന്നാൽ മൂടുപടം നീങ്ങി മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. എന്ത് സംഭവിക്കുന്നു? ഒരു വ്യക്തി ദൈവത്തെങ്കിലേക്ക് തിരിയുന്നു, റിയലായിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് തിരിയുന്നു, അവന്റെ ഹൃദയപരിച്ഛേദം നടക്കുന്നു, അവൻ ദൈവമായിട്ട് ഒരാത്മാവിലായിത്തീരുന്നു, അവൻ ആത്മാവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നു. ആ സ്വാതന്ത്ര്യത്തിൽ ഇവൻ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അവൻ ദൈവത്തിന്റെ മുഖത്തേക്ക് കണ്ടിന്യൂസ് ആയി നോക്കുമ്പോൾ അവനിൽ പ്രോഗ്രസീവായിട്ടുള്ള സാങ്ക്ടിഫിക്കേഷൻ നടക്കുന്നു. അവൻ ആത്മാവിൽ അവന്റെ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിഭയായിരുന്നു. എന്തുകൊണ്ടാണ് ആൾക്കാർ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും പലരുടെയും ജീവിതത്തിൽ നടക്കാത്തത്? എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ സന്തോഷ പരിപൂർണത ആൾക്കാർ അനുഭവിക്കാത്തത്? എന്തുകൊണ്ടാണ് പ്രോഗ്രസീവ് സാങ്ക്ടിഫിക്കേഷൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കാത്തത്? ഇതേ കാര്യമാണ് റോമാലേഖനം 12-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരന്ന് തിരിച്ചറിയുന്ന മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. രൂപാന്തരപ്പെടും. അതേ രൂപാന്തരത്തിന്റെ കാര്യമാണ് അവിടെ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ആൾക്കാരുടെ ജീവിതത്തിൽ നടക്കാത്തത്? രണ്ടേ രണ്ട് കാര്യങ്ങളുണ്ട്. വേറെ മൂന്നാമതൊരു കാരണം നിങ്ങൾ അന്വേഷിച്ച് പോകേണ്ട. ഈ രണ്ട് കാര്യങ്ങൾ അതിന് ആൻസറുണ്ട്. ഒന്നുകിൽ നിങ്ങൾ ഒരിക്കൽ പോലും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് തിരിഞ്ഞ് മാനസാന്തരപ്പെട്ടിട്ടില്ല. നിങ്ങൾ ഹൃദയ പരിച്ഛേദന നടന്നിട്ടില്ല. നിങ്ങൾ ഞാൻ ജീവിക്കുന്ന ആരെങ്കിലും അങ്ങനെ സംഭവിക്കാത്ത ആരെങ്കിലും ഉണ്ട്. ഇല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ കർത്താവിന്റെ മുഖത്തേക്ക് കണ്ടിന്യൂസ് ആയി നോക്കുന്നവരല്ല. ഇല്ലെങ്കിൽ കർത്താവിൽ ഡിപ്പെൻഡ് ചെയ്ത് കർത്താവിൽ ജീവിക്കുന്നവരല്ല. ഈ രണ്ട് കാര്യങ്ങൾ നടക്കുമ്പോൾ, ആദ്യത്തേത് യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെടുമ്പോൾ നടക്കുന്നെങ്കിൽ രണ്ടാമത്തേത് കണ്ടിന്യൂസ് ആയിട്ടുള്ള മാനസാന്തരത്തിൽ നടക്കും. ഒന്ന് ആദ്യത്തെ റിപ്പൻറ്റൻസിൽ നടക്കുന്നെങ്കിൽ രണ്ടാമത്തേത് ഡിപ്പെൻഡന്റ് ലൈഫിൽ നടക്കും. അങ്ങനെ ഒരു വ്യക്തിന്റെ ജീവിതത്തിൽ കർത്താവിന്റെ സ്വഭാവത്തിലേക്ക് അവൻ രൂപാന്തരിച്ചു. ഇതാണ് സുവിശേഷം. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന സുവിശേഷം. എന്നാൽ ഈ സുവിശേഷം ചിലർക്ക് തിരശീലയിട്ട സുവിശേഷമാണ്. അതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം ചിലർക്ക് മറഞ്ഞിരിക്കുക അല്ലേ? ചിലർക്ക് ഇതൊന്നും മനസ്സിലാവുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പോലും ചിലർക്ക് വന്ന് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ചിലർക്ക് ഇതൊക്കെ വേറെന്തോ ലാംഗ്വേജാണ്. എന്തുകൊണ്ടാണ് ചിലർക്കിത് മറഞ്ഞിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ചിലർക്കിത് വെയിൽഡ് ആയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ചിലരുടെ മുമ്പിൽ ഈ തിരശീല കടന്നിട്ട് ഈ കാര്യങ്ങൾ വായിക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാകാത്തത്? പഴയ ദിനത്തിൽ ആൾക്കാരത് പറഞ്ഞിരിക്കുമ്പോഴാണ് മോശയുടെ ന്യായപ്രമാണം വായിക്കുമ്പോൾ എപ്പോഴും അവരുടെ ഹൃദയത്തിന് മേലൊരു മൂടുപടം കിടന്നിരുന്നു. ഒരു കർഷന്റെ അകത്തുകൂടി നിങ്ങൾ ഒരു കാര്യം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ക്ലിയർ ആവുകയില്ല. ക്ലിയർ സ്വാഭാവികം. അതേപോലെ തന്നെ ഒരു വ്യക്തിയുടെ ഹൃദയ പരിശോധന നടന്നിട്ടില്ലെങ്കിൽ അവന് ദൈവത്തിന്റെ സത്യങ്ങൾ മനസ്സിലാവുകയില്ല. വേറൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ഈ ലോകത്തിന്റെ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട്. ആ ഈ ലോകത്തിന്റെ ദൈവം ഈ ലോകത്തിലെ കാര്യങ്ങളെ മനുഷ്യന്റെ മനസ്സിലിട്ടിട്ട് അവന്റെ മനസ്സിനെ കുരുടാക്കി കളയാണ്. അതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നു. മറഞ്ഞിരിക്കുന്നു എന്നുള്ള ഇംഗ്ലീഷിൽ ഇറ്റ് ഇസ് വെയിൽഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ സുവിശേഷത്തിന്റെ മുമ്പിൽ ചിലരുടെ ഹൃദയത്തിന്റെ മുകളിൽ ഇപ്പോഴും ഈ തിരശീലാണ്. ഞാൻ ഈ സംസാരിക്കുമ്പോൾ തന്നെ ഇവിടെ ഉള്ളവരുടെയും ചിലരുടെ ഹൃദയത്തിൽ, നമ്മുടെ സഭയിലെ തന്നെ ചിലരുടെ ഹൃദയത്തിൽ, കേൾക്കുന്നവരുടെയൊക്കെ ഹൃദയത്തിൽ, പലരുടെയും ഹൃദയത്തിൽ ഇത് തിരശീലയുടെ സുവിശേഷമാണ്. ഇതൊന്നും വലിയ ആൾക്കാർക്ക് വലിയ പിടികിട്ടുന്ന കാര്യമൊന്നുമില്ല. കാര്യം എന്താണെന്നറിയാം? അടുത്ത വാക്യത്തിൽ പറയാണ്, എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രയും മറഞ്ഞിരിക്കുന്നത്. ദൈവപ്രതിമയായ യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ലോഭിച്ചോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിലെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കിയിരിക്കും. അവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്ത അവിശ്വാസികൾ മാത്രമല്ല, വിശ്വസിച്ച അവിശ്വാസികളുണ്ട്. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട കനാനിൽ കയറാത്ത അവിശ്വാസികളുണ്ട്. യൂദാന ലേഖനത്തിൽ പറയാണ്, ദൈവം ഒരിക്കൽ വിശ്വസിച്ചവരെ പിന്നീട് നശിപ്പിച്ചു. എന്താണ് കാര്യം എന്നറിയാമോ? ഈ ലോകത്തിന്റെ ദൈവം പിശാച്, ഈ ലോകത്തിന്റെ കാര്യങ്ങൾ മനുഷ്യന്റെ ഹൃദയത്തിലിട്ട് ഈ ലോകത്തിന് അനുരൂപമായി അവന്റെ ചിന്താഗതികളെ തിരിച്ച് ഈ ലോകത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തിന്റെ പുറകെ ഓടിക്കൊണ്ട് ഒരുവൻ ജീവിക്കുമ്പോൾ അവൻ ഈ സുവിശേഷം മറഞ്ഞിരിക്കുന്ന സുവിശേഷമാണ്. ഇറ്റ്സ് എ വെയിൽഡ് ഗോസ്പൽ. ഇതൊക്കെ മനസ്സിലാവുമായിരിക്കാം തലയിൽ, പക്ഷെ ഇവന്റെ ജീവിതത്തിൽ ഒരു തേജസ്സും കാണുകയില്ല. സത്യമാണ്, അവരുടെ വേണ്ടി ഇടപെടുന്ന വ്യക്തികൾക്ക് മനസ്സിലാവും ദേർ ഇസ് നോ ഗ്ലോറി, ഓൺലി ഡാർക്നെസ്. കാരണം എന്താണെന്ന് അറിയാമോ? ഈ ലോകത്തിന്റെ ദൈവം അവരുടെ മനസ്സിനെ കുരുടാക്കി കളഞ്ഞിരിക്കും. എന്നാൽ കർത്താവ് പറഞ്ഞിരിക്കുകയാണ് സുവിശേഷം, യഥാർത്ഥ സുവിശേഷം ഇതാണ്. ആ സുവിശേഷം പറയാണ്, ഒരുവൻ കർത്താവിലേക്ക് തിരിയുമ്പോൾ അവന്റെ ഹൃദയത്തിലെ മൂടുപടം നീങ്ങിപ്പോകും. 2000 വർഷങ്ങൾക്ക് മുമ്പല്ല, ലോകസ്ഥാപനത്തിന് മുമ്പൊന്നുമല്ല, യേശു ക്രിസ്തു മരിച്ചപ്പോഴുമല്ല, കർത്താവിങ്കിലേക്ക് തിരിയുമ്പോൾ മൂടുപടം നീങ്ങിപ്പോകും. മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞവൻ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജീവിക്കുമ്പോൾ അവനിൽ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ചവൻ അതേ പ്രതിജ്ഞയിലുണ്ട്. അല്ലാത്ത വ്യക്തികളുടെ ഹൃദയത്തിന്റെ മുകളിൽ ഈ ലോകത്തിന്റെ ദൈവം ഒരു മൂടുപടം ഇട്ടിട്ട് ഈ സുവിശേഷം, ഇറ്റ്സ് എ വെയിൽഡ് ഗോസ്പൽ, അങ്ങനെ ആയിത്തീരും. എന്നാൽ കർത്താവിന്റെ സുവിശേഷം, യഥാർത്ഥമുള്ള സുവിശേഷം, കർത്താവിങ്കിലേക്ക് ഒരു വ്യക്തി തിരിയുമ്പോൾ യേശു ക്രിസ്തുവിലേക്ക് അവൻ ഒരാത്മാവായി തീരും. അവൻ തിരിശീലയ്ക്കകത്ത് കർത്താവിന്റെ സ്വസ്ഥതയും കർത്താവിന്റെ സന്തോഷവും കർത്താവിന്റെ സമാധാനവും അനുഭവിച്ചുകൊണ്ട് അവൻ പുതിയ നിയമ ശുശ്രൂഷകനായിത്തീരുക. അവൻ പിന്നീട് ദൈവ സഭയുടെ ശരീരത്തിന്റെ ആക്റ്റീവ് മെമ്പറായി അവനൊരു ശുശ്രൂഷകനായിത്തീരുക. അങ്ങനെ തരുന്ന ദൈവം.